2020 ജനുവരി 10 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. എല്ലാം നിശ്ചലമാക്കുന്ന ഈ സമരമുറ വേണോ? കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ബുധനാഴ്ച നടത്തിയ തൊഴിലാളി പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ സ്വഭാവം കൈവരിച്ചത്. രാജ്യത്തെവിടെ എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം തെരുവിലിറങ്ങുന്നത് ഇവിടെയുള്ളവരായത് പൊതുകാര്യങ്ങളിലുള്ള അമിതോത്സാഹം കാരണമെന്ന് സമാധാനിക്കാം. എന്നാൽ തൊഴിലാളികളുടെ പേരിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളം ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാകണമെങ്കിൽ അതിന് പിന്നിലെ മനോഭാവം ആഴത്തിൽ പഠിച്ച് വിലയിരുത്തേണ്ട സമയമായി. പണിയുള്ളവർക്ക് ഏത് സമയവും പണിമുടക്കാൻ എല്ലാ അവകാശവുമുണ്ട്. എന്നാൽ സമസ്ത മേഖലകളെയും പണിമുടക്കിന്റെ പേരിൽ നിശ്ചലമാക്കുന്ന പ്രവണത ഇക്കാലത്ത് അംഗീകരിക്കാൻ വിഷമമാണ്. പൗരസ്വാതന്ത്ര്യത്തിന്റെ പവിത്രതയെക്കുറിച്ച് വാതോരാതെ വർത്തമാനം പറയുന്നവർ തന്നെ പണിമുടക്ക് ദിവസം സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടഞ്ഞുകൊണ്ട് നിരത്തുകൾ കൈയടക്കുന്നതിലെ വൈരുദ്ധ്യം കാണാതെ പോകരുത്. രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പണിമുടക്ക് ദിനത്തിലും സാധാരണ പോലെയായിരുന്നു ജനജീവിതം. ഒരു പണിയും നടക്കാതിരുന്നത് കേരളത്തിൽ മാത്രം. ഇത് മലയാളികളുടെ പ്രബുദ്ധതയായി അവകാശപ്പെടാൻ ആളുണ്ടാകും. എന്നാൽ സംഘടിത ശക്തികൾ നിസ്സഹായരായ അസംഘടിത ജനവിഭാഗത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്ന അപരിഷ്കൃതമായ ഒരു സമരമുറയല്ലേ ഇതെന്ന് ബന്ധപ്പെട്ടവർ ഗൌരവമായി ആലോചിക്കണം. പൊതുപണിമുടക്കിന് ആധാരമായി സംഘടനകൾ മുന്നോട്ടുവച്ച കാരണങ്ങൾ ന്യായമായവ തന്നെയാണ്. 100% യോജിപ്പുമുണ്ട്. കേന്ദ്ര തൊഴിൽ നയങ്ങൾ അടക്കമുള്ളവ തിരുത്തപ്പെടാൻ ഇത്തരം പണിമുടക്കുകൾ എത്രമാത്രം സഹായകമായിട്ടുണ്ടെന്ന് പരിശോധിക്കുമ്പോഴാണ് വ്യർത്ഥത ബോധ്യമാവുക. പൊതുപണിമുടക്ക് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അതാത് മേഖലകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ കേരളത്തിൽ മാത്രമാണ് സമസ്ത മേഖലകളെയും നിശ്ചലമാക്കുന്നത്. പണിമുടക്കാനുള്ള അവകാശം പോലെ പണിയെടുക്കാനുള്ള പൗരന്റെ അവകാശവും മാനിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. കാലം മാറിയതനുസരിച്ച് പ്രക്ഷോഭ രീതികളിലും മാറ്റം ഉണ്ടാകേണ്ടതാണ്. ആളില്ലാ സംഘടനകൾക്ക് പോലും വെറുമൊരു പത്രപ്രസ്താവനയുടെ ബലത്തിൽ സമ്പൂർണ്ണ ഹർത്താൽ സംഘടിപ്പിക്കാവുന്ന സ്ഥിതിവിശേഷമാണിവിടെ നിലനിൽക്കുന്നത്. ബന്ദും ഹർത്താലുമൊക്കെ നിരോധിച്ച ശേഷവും നിർബാധം ഇവിടെ അവ മറ്റു രൂപത്തിൽ നടന്നുവരികയാണ്. ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്ക് കേരളത്തിന് വരുത്തിവെച്ച ഉത്പാദന നഷ്ടത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ചുരുങ്ങിയത് 2,000 കോടി രൂപയെങ്കിലും ഈ ഒറ്റ ദിവസത്തെ പണിമുടക്കിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. സർക്കാരിനുണ്ടായ നികുതി നഷ്ടം മാത്രം 200 കോടി രൂപ. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടയിലാണ് സമ്പദ് വ്യവസ്ഥയുടെ തലമണ്ടയ്ക്ക് നേരെയുള്ള ഈ പ്രഹരം. ശമ്പളം കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ ക്ലേശിക്കുന്ന KSRTC ഉണ്ടായി 7 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം. രാപ്പകലിരുന്ന് കച്ചവടം ചെയ്താൽ പോലും അന്നത്തെ അഷ്ടിക്ക് തികയാത്ത വരുമാനം ലഭിക്കുന്ന പെട്ടിക്കട പോലും തുറക്കാൻ സമരാനുകൂലികൾ സമ്മതിച്ചില്ല. ട്രെയിനുകളിൽ സംസ്ഥാനത്തെത്തിയ യാത്രക്കാർ വാഹനങ്ങൾ ലഭിക്കാതെ നട്ടം തിരിയേണ്ടി വന്നു. ഏത് സമരത്തിലും തുറക്കാറുള്ള മരുന്നുകടകൾ പോലും അടഞ്ഞുകിടന്നതുമൂലം അത്യാവശ്യക്കാർ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ചില്ലറയൊന്നുമല്ല. ഏത് പണിമുടക്കും ആഘോഷമാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാങ്ക് ജീവനക്കാർക്കും പ്രത്യേകിച്ച് വരുമാന നഷ്ടമൊന്നും ഉണ്ടാവുകയില്ലെങ്കിലും കൂലിപ്പണിയെടുത്ത് കുടുംബത്തെ പോറ്റുന്ന 10,000-കളെ സംബന്ധിച്ചിടത്തോളം ഏത് പണിമുടക്ക് ദിനവും ദുർദിനം തന്നെയാണ്. എല്ലാ മേഖലകളുടെയും ദ്രുതഗതിയിലുള്ള വികസനം ലക്ഷ്യമിട്ട് സർക്കാർ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള സമരമുറകൾക്ക് നിയന്ത്രണം വേണമെന്ന് സംഘടനാ നേതാക്കൾ സ്വയം മനസ്സിലാക്കേണ്ട കാലമായി. കുറഞ്ഞപക്ഷം പൊതുജനങ്ങളുടെ നിത്യജീവിതം തടസ്സപ്പെടാത്ത രീതിയിൽ പണിമുടക്ക് സംഘടിപ്പിക്കാനുള്ള ഔചിത്യമെങ്കിലും കാണിക്കണം. കേരളത്തിൽ എന്നും പണിമുടക്കും തൊഴിൽ സ്തംഭനവുമാണെന്ന മട്ടിലുള്ള പ്രചാരണം പണ്ടേ തന്നെയുള്ളതാണ്. ലോകത്തൊട്ടാകെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടും ഇവിടെയെല്ലാം പഴയപടിയെന്ന രീതി സംസ്ഥാനത്തിന്റെ വികസന ഭാവിക്ക് തന്നെ നിരക്കാത്തതാണ്. പണിമുടക്ക് ദിവസം ആലപ്പുഴയിൽ സംസ്ഥാനാതിഥിയായി എത്തിയ നൊബേൽ ജേതാവ് മൈക്കൽ ലെവിറ്റിനും പത്നിക്കുമുണ്ടായ ദുരനുഭവം സംസ്ഥാനത്തിന് മൊത്തം നാണക്കേടാണ്. വിനോദസഞ്ചാര മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് ലെവിറ്റി ദമ്പതികളെ കെട്ടുവള്ളത്തിൽ 2 മണിക്കൂറിലേറെ വേമ്പനാട്ടുകായലിൽ തടഞ്ഞുവെച്ചത്. കേരളത്തെ പാടെ നിശ്ചലമാക്കിയ പൊതുപണിമുടക്കിന്റെ പിറ്റേ ദിവസം തന്നെ കൊച്ചിയിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിക്കുന്നതിലെ പൊരുത്തക്കേടും കാണാതെ പോകരുത്. ഹർത്താൽ, പണിമുടക്ക് തുടങ്ങിയ സമരമുറകളുമായി ബന്ധപ്പെട്ട ചിന്തകളിലും സമീപനങ്ങളിലും വരുത്തേണ്ട കാതലായ മാറ്റത്തെക്കുറിച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ജനജീവിതത്തെ ഇതുപോലെ സ്തംഭിപ്പിക്കുന്ന സമരരീതികൾ രാജ്യത്ത് മറ്റൊരിടത്തുമില്ലെന്ന് മനസ്സിലാക്കണം. ഏതു പ്രശ്നത്തിലും ജനങ്ങളെ ഒന്നടങ്കം ഉൾപ്പെടുത്തിയേ സമരം നടത്തൂ എന്ന ശാഠ്യം ഭാവിയിൽ തിരിച്ചടിയായി കൂടുന്നില്ല. ജനങ്ങളോട് ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും പുലർത്തേണ്ട സംഘടനകൾ അവരെ ബന്ദികളാക്കുന്ന സമര രീതികൾ സ്വീകരിക്കാൻ പാടില്ല.